മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
നമസ്കാരം ഡോക്ടർ എം ആർ രാജഗോപാൽ, എസ് ബി എസ് മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ രാജഗോപാൽ. ഈ പാലിയേറ്റീവ് കെയർ മേഖലയിൽ ഇന്ത്യയിൽ അതിൻ്റെ ഒരു ഫാദർ ഓഫ് പാലിയേറ്റീവ് കെയർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലോ താങ്കൾ. ഇപ്പോഴും പാലിയേറ്റീവ് കെയർ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക്, മലയാളികൾക്ക് ഒരുപാട് പേർക്ക് കൃത്യമായി അറിയില്ല എന്താണ് പാലിയേറ്റീവ് കെയർ എന്നുള്ളത്. ഒരു പക്ഷേ താങ്കൾക്ക് ആദ്യം അത് തന്നെ ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ, എന്താണ് പാലിയേറ്റീവ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്?
നന്നായി ഈ ചോദ്യം വന്നത്, കാരണം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ്. കേരളത്തിൽ പാലിയേറ്റീവ് കെയർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അധികം പേർക്കും വ്യക്തതയില്ല. അധികം പേരും സാധാരണ അത് മരണത്തോടടുത്തവരുടെ മാത്രം ചികിത്സയായിട്ടോ അല്ലെങ്കിൽ വേദനയ്ക്ക് മോർഫിൻ കൊടുക്കുന്നതായിട്ട് മാത്രമോ ഒക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ലോകാരോഗ്യ സംഘടന പറയുന്നതനുസരിച്ച് 2002 പുനർനിർവചിച്ചതിൽ വന്നെന്ന് പറയേണ്ടത്, രോഗം കൊണ്ടുള്ള ദുരിതങ്ങൾ എപ്പോഴും തുടങ്ങുന്നു, അത് ഡയഗ്നോസിസിന് മുമ്പ് തന്നെയാവാം, രോഗനിർണയത്തിന് മുമ്പേ തന്നെ വേദനയോ മറ്റു കഷ്ടപ്പാടോ തുടങ്ങാം, രോഗനിർണയത്തോടുകൂടി വലിയ മാനസികാഘാതം ഉണ്ടാവാം, ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്നുള്ള തോന്നലുണ്ടാവാം. അപ്പോൾ ഈ ശാരീരികമായും മാനസികമായും സാമൂഹ്യമായിട്ടും മറ്റ് ബന്ധങ്ങളിൽ വരുന്ന വിഷമങ്ങൾ, ആത്മീയമായിട്ടും എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി രോഗചികിത്സയോടൊപ്പം തന്നെ ആശ്വാസം കൊടുക്കുന്ന ചികിത്സാ മേഖലയാണ് പാലിയേറ്റീവ് കെയർ. ഇനി രോഗചികിത്സ നിന്നു, ഇനി രോഗത്തിന് മാത്രമായിട്ടുള്ള ചികിത്സ കൊണ്ട് പ്രയോജനമില്ല എന്ന് പറയുന്ന ഒരവസരം വന്നാൽ അപ്പോൾ പിന്നെ പാലിയേറ്റീവ് കെയറിന് പ്രസക്തി കൂടി എന്ന് മാത്രം. അപ്പോൾ ഇത് രോഗിയുടെയും കുടുംബത്തിൻ്റെയും ദുരിതങ്ങൾ മാറ്റുന്ന ചികിത്സയാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു രോഗി മരിക്കുകയാണെങ്കിൽ ആ മരണത്തോടുകൂടി പാലിയേറ്റീവ് കെയർ അവസാനിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയണം. കാരണം കുടുംബത്തിനാവശ്യമായ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് കഴിഞ്ഞു കൊടുക്കുന്നതും പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമാണ്.
ഒരു പക്ഷേ താങ്കൾ ഇപ്പോൾ ആദ്യം ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, മരണത്തോട് അടുക്കുമ്പോൾ മാത്രമുള്ളതാണ് പാലിയേറ്റീവ് കെയർ എന്നൊരു ധാരണ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് പോലും വ്യാപകമായി ഉള്ളത് തന്നെയാണ്. ഒരു പക്ഷേ നമ്മുടെ ഒരു സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ മരണത്തെ പേടിയുള്ളവരാണ് നമ്മളെല്ലാവരും, മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും പേടിയുള്ളവരാണ്. ഓസ്ട്രേലിയയിലൊക്കെ കാണുമ്പോൾ സ്വന്തം ഫ്യൂണറലിന് വേണ്ടി ഇൻഷുർ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ഒരുക്കുകയും ചെയ്യുന്നവരാണ് ഇവിടെ ഉള്ളത്. മറിച്ച് നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കാൻ പോലും പേടിയുള്ളവരാണ്. ഒരു പക്ഷേ ഈ കടുത്ത രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ പോലും പാലിയേറ്റീവ് കെയറിലേക്ക് എത്താൻ ആളുകൾ മടിക്കുന്നതിന് ഈ ഒരു സാമൂഹ്യ പശ്ചാത്തലം കാരണമാകുന്നുണ്ടോ ഇന്ത്യയിൽ?
കുറേയധികം ഒരു പല കാരണങ്ങളുണ്ട്. ഈ പറഞ്ഞതൊരു പ്രധാന കാരണമാണ്. ഇവിടെയും ഉണ്ട് കേട്ടോ, കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിൽ തിരിഞ്ഞത് മരണഭയമുള്ളവര് കൂടുതലാണ് ഇവിടെ. എന്നാലും ഇത് രണ്ട് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും അതിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളവര് ധാരാളമുണ്ട്. അങ്ങനെ തയ്യാറുള്ളവർക്ക് അവരുടെ ഒരു അഡ്വാൻസ് കെയർ പ്ലാനിങ്, ഇങ്ങനെ എൻ്റെ രോഗം മാറാത്ത അവസ്ഥയിലാണ്, ഞാൻ മരണത്തോടടുക്കുമ്പോൾ എന്നെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അടച്ചിടരുത്, എന്നെ കൃത്രിമ ശ്വാസോച്ഛ്വാസം തന്ന് എൻ്റെ മരണം വലിച്ചു നീട്ടരുത് തുടങ്ങിയ ആഗ്രഹങ്ങൾ വ്യക്തമായി എഴുതി വയ്ക്കുന്ന അഡ്വാൻസ് കെയർ ഡയറക്റ്റീവ്സ് എന്നത് ഇവിടെ സാധാരണ ചെയ്യപ്പെടുന്നതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കൂടുതൽ കൂടുതൽ ആളുകൾ ചെയ്തു തുടങ്ങി. അപ്പോൾ ഇത് രണ്ട് കൂട്ടരും എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ പൊതുവെ പറഞ്ഞാൽ ഞാൻ കാണാറുള്ളത്, അതെനിക്ക് സ്ഥിതിവിവരക്കണക്കൊന്നും പറയാൻ പറ്റില്ലെങ്കിലും, ഈ സാധാരണ നമ്മൾ കുറച്ചൊക്കെ നിരക്ഷരെന്ന് പോലും വിചാരിക്കുന്ന ഗ്രാമീണരാണ് കുറച്ചുകൂടെ ഫിലസോഫിക്കലായിട്ട് മരണത്തെ സ്വാഗതം ചെയ്യുന്നത്. ഓ, അതിപ്പോ എല്ലാവർക്കും വരുന്നതല്ലേ, എനിക്ക് 19-25 വയസ്സായില്ലേ, ഇനി പോവാൻ വേണമെങ്കിലേ എന്നുള്ള മട്ടിലുള്ള പ്രതികരണം കൂടുതൽ കിട്ടുന്നത് സാധാരണക്കാരിൽ നിന്നാണ്. എവിടെയോ നമ്മൾ കൂടുതൽ വിദ്യാഭ്യാസവും സമൂഹത്തിലെ ഉന്നതിയിലേക്കുള്ള വളർച്ചയും ഒക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ മരണഭയമുള്ളവരായി മാറുന്നു എന്നൊരു സംശയമുണ്ട്. ഇത് ചിലപ്പോൾ ഇവിടെയും പ്രസക്തമായിരിക്കും.
ഇതിൽ പാലിയേറ്റീവ് കെയർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ താങ്കൾ ആദ്യം എന്താണെന്ന് പറയുകയുണ്ടായി, എന്താണ് യഥാർത്ഥത്തിൽ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിലൂടെ ചികിത്സയിലൂടെ ചെയ്യുന്നത്?
ഒരു രോഗി ഞങ്ങളുടെ അടുത്ത് വന്നു എന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ പാലിയം ഇന്ത്യ എന്നും നോൺ ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒരു ട്രിവാൻഡ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ഒരു രോഗി വന്നാൽ ഞങ്ങൾ ചെയ്യുന്നത് ആദ്യമായിട്ട്, ഇപ്പോൾ രോഗി കഠിനവേദനയിൽ പൊളഞ്ഞു വരുന്നയാളാണെങ്കിൽ കൂടുതൽ അവിടെ ഡോക്യുമെന്റേഷനൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ആദ്യം അതിന് ശുശ്രൂഷ കൊടുക്കും. പക്ഷെ അതോടൊപ്പമോ അത് കഴിഞ്ഞോ രോഗിയുടെ പറ്റി സാധാരണ ആശുപത്രിയിൽ കുറച്ച് വിവരം വാങ്ങിക്കുമല്ലോ. ശീലം എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അഡ്രസ്, ഫോൺ നമ്പർ ഒക്കെ കഴിഞ്ഞ് ഒരു കൺസെന്റ് എഴുതി വാങ്ങിക്കുക, ഇതൊക്കെ സാധാരണ ചെയ്യും. അതേ അവസരത്തിൽ ഇവിടെ ചോദിക്കുന്നത് രോഗിയോടാദ്യം എന്തൊക്കെയാണ് താങ്കളുടെ പ്രധാന ബുദ്ധിമുട്ടുകൾ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, താങ്കളുടെ രോഗം എന്താണെന്നല്ല ചോദിക്കുന്നത്, താങ്കളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെയാണ് അപ്രോച്ചിലെ വ്യത്യാസം. ചികിത്സ വേണ്ടത് ബുദ്ധിമുട്ടുകൾക്കാണ് രോഗത്തോടൊപ്പം. ഇത് ചോദിക്കുന്നതിന് ഞങ്ങൾ സാധാരണ ഒരു ചോദ്യാവലിയൊക്കെ ഉണ്ടാക്കി വയ്ക്കും, വളരെ ഫ്ലെക്സിബിൾ ആണെങ്കിലും. അത് ശാരീരിക പ്രശ്നങ്ങളാവാം, വേദന, ശ്വാസം മുട്ട്, ഛർദി, വയറിൻ്റെ അസ്വസ്ഥത, ഇങ്ങനെ പലതുമാവാം, വ്രണങ്ങളുണ്ടാവാം. അതൊക്കെ നമ്മൾക്ക് അവരുടെ രോഗിയുടെ ഭാഗത്ത് നിന്ന് അത് മനസ്സിലാക്കി എടുത്തിട്ട് പ്രധാന മാനസിക പ്രശ്നം, നിങ്ങൾക്ക് രോഗം എന്താണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്, ഓ ഇതാണെങ്കിൽ അത് ആര് പറഞ്ഞറിഞ്ഞു, അത് പറഞ്ഞപ്പോഴെന്താണ് തോന്നിയത്, ഇപ്പോൾ അതിനെപ്പറ്റി എന്ത് തോന്നുന്നു. ഒരു വിഷാദമോ കഠിനമായ വിഷാദമോ കഠിനമായ ആകാംക്ഷയോ കോപമോ കുറ്റബോധമോ ഒക്കെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് മുഴുവൻ പുറത്തു വരാൻ ദിവസങ്ങൾ എടുക്കുമായിരിക്കും. പക്ഷെ ഏറ്റവും മുകളിൽ നിൽക്കുന്നതെങ്കിലും നമ്മളപ്പം തന്നെ മനസ്സിലാക്കുന്നു ആരൊക്കെയുണ്ട് കുടുംബത്തിൽ, ആരൊക്കെയാണ് സഹായത്തിനുള്ളത്. പൊതുവെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ശക്തി കിട്ടുന്നത്? ദൈവവിശ്വാസമാവാം, ഫാമിലിയിൽ നിന്നാവാം. ഇതൊരു ആത്മീയ തലത്തിലേക്കുള്ള ഒരു ആദ്യ ചുവടുവയ്പ്പാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിലേ തന്നെ മനസ്സിലാക്കും. എന്നിട്ട് രോഗിയുടെ പ്രയോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ചികിത്സ കൊടുക്കും. ഇതോടൊപ്പം ഈ പാലിയേറ്റീവ് കെയറിൽ വരുന്നു എനിക്കിനി രോഗചികിത്സ വേണ്ട എന്ന് പറഞ്ഞു വരുന്നയാളാണെങ്കിൽ അയാൾക്ക് രോഗസംബന്ധമായ ചികിത്സ കൊണ്ട് ആശ്വാസം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന ഇന്ന കാര്യങ്ങളാൽ നിങ്ങൾ വീണ്ടും നിങ്ങൾ നേരത്തെ ചികിത്സിച്ച ഡോക്ടറുടെ അടുത്ത് പോയാൽ നന്നായിരിക്കും, ഞങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് പറയാം എന്ന് പറഞ്ഞ് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്തു തന്നിരിക്കും. ദിവസങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ മിക്കവാറും പേര് ഉള്ളിൽ ഒതുക്കി വച്ചേക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാൻ വളരെ വിഷമിച്ചിരിക്കുകയായിരിക്കും. കുപ്പിയിലിട്ട് പ്രഷറിൽ അടച്ചു വെച്ചതുപോലെ, അതായത് വളരെ വേണ്ടപ്പെട്ടവരോട് പോലും പലതും പറയാൻ ഒക്കുകയില്ലായിരുന്നു, നമ്മൾ പറഞ്ഞ അവർ വിഷമിക്കുമല്ലോ എന്നുള്ള വിശ്വാസം. അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ നമ്മുടെ ആളുകൾ ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ ഇതിന് ഡോക്ടറും നഴ്സും പോരാ, ഞങ്ങളുടെ സെന്ററിൽ ഒരു സോഷ്യൽ വർക്കറുടെയും വോളണ്ടിയേഴ്സിൻ്റെയും സേവനം വളരെ പ്രധാനമാണ്. അപ്പോൾ സമൂഹത്തിൽ നിന്ന് അതിന് സഹായിക്കാൻ തയ്യാറായിട്ടുള്ള നല്ല മനുഷ്യരെ നമ്മൾ കൂടെ കൂട്ടി അവരുടെ ഒരല്പം ട്രെയിനിങ് കൊടുത്ത് അവർക്ക് വോളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കാൻ ഒരു അവസരം കൊടുക്കുകയും അതിൽ നിന്ന് രോഗികൾക്ക് പ്രയോജനം കിട്ടുകയും ചെയ്യും. ഇനി ഇതൊക്കെ കഴിഞ്ഞ് അവരെ ആകുന്നിടത്തോളം യൂസ്ഫുൾ ആയിട്ട് ജീവിതം ചെലവഴിക്കാനാണ് നമ്മൾ എൻകറേജ് ചെയ്യുന്നത്. അയ്യോ രോഗിയാണ് ഒരു മൂലയിൽ കിടക്കണം എന്നല്ല, എത്രത്തോളം അയാൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടോ അത്രത്തോളം പെർഫോം ചെയ്യാനും പറ്റിയാലൊന്ന് ഓഫീസിൽ പോകാനും ഒക്കെ നമ്മൾ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഇതൊന്നും പറ്റില്ല എന്നുള്ള ഒരു അവസരം വന്ന്, അതായത് ചിലപ്പോൾ മരണത്തോടടുത്തു എന്നുള്ള സമയം വരുമ്പോൾ അതിനെപ്പറ്റിയുള്ള ആകാംക്ഷയോ ഭയമോ ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ആകുന്നിടത്തോളം ആ യാത്ര സുഖകരമാക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്.
താങ്കൾ പറഞ്ഞതിൽ തന്നെ ചികിത്സയുടെ രീതികൾ താങ്കൾ വിശദീകരിക്കുകയുണ്ടായി. ഇതിൽ ഒരു അടിസ്ഥാനപരമായ ഒരു സംശയം ഒരുപക്ഷെ ഞാൻ ആദ്യം ചോദിക്കേണ്ടതായിരുന്നു. പലപ്പോഴും നമ്മൾ കരുതുന്നത് ക്യാൻസർ രോഗികൾക്ക് മാത്രമുള്ളതാണ് പാലിയേറ്റീവ് കെയർ ചികിത്സ എന്നൊരു രീതിയിലും ഒരു വിശ്വാസവും കൂടിയുണ്ട്. അത് വാസ്തവമാണോ?
ഇത് ഒരു മറ്റൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇത് വളരെ ദുഃഖകരമായ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം പലപ്പോഴും ക്യാൻസർ ഉണ്ടെങ്കിൽ ഒരാശ്വാസം കിട്ടും, ക്യാൻസർ അല്ല വേറൊരു രോഗമാണെങ്കിൽ ഒരു സഹായവും കിട്ടില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നു പോകും. ഞങ്ങൾ തിരുവനന്തപുരത്ത് കാണുന്നതിൽ ഇപ്പോൾ ഏതാണ്ട് 60% ക്യാൻസറാണ്, ഏതാണ്ട് 40% മറ്റ് രോഗങ്ങളാണ്. ശരിക്ക് മറ്റ് രോഗങ്ങളുള്ളവർ ആവശ്യത്തിന് ഇത് അറിവ് കൂടുമ്പോൾ, സാധാരണ ഒരു വിദേശ രാജ്യത്ത് ഒരു അഡ്വാൻസ്ഡ് പാലിയേറ്റീവ് കെയർ സർവീസ് ഉള്ള വിദേശ രാജ്യത്ത് കാണുന്നത് ഏതാണ്ട് 1/3 ക്യാൻസറും 2/3 മറ്റ് രോഗങ്ങളുമായിട്ട് അവസാനിക്കുകയാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്ന് കിടക്കപ്പായിലായ ആളാണെങ്കിലും, ഒരു ആക്സിഡൻറ്റിൽ 2 കാലും തളർന്ന് കിടക്കപ്പായിലായുള്ളവരാണെങ്കിലും, ഹൃദയത്തിൻ്റെയോ ശ്വാസകോശത്തിൻ്റെയോ ആസ്മ മൂർച്ഛിച്ച് വൃദ്ധ വയസ്സുകാലത്ത് ഒരു ശ്വാസം വിടാൻ വിഷമമുള്ള ആൾ, കരളിൻ്റെയോ വൃക്ക രോഗങ്ങളോ കൊണ്ട് അതൊക്കെ മാറാനൊക്കാത്ത സ്ഥിതിയിലാകുന്നവർക്ക് അവർക്കൊക്കെ ഇത് പ്രസക്തമാണ്.
തീർച്ചയായും. താങ്കൾ ആദ്യം സൂചിപ്പിച്ചപ്പോൾ ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് കുടുംബവും എല്ലാം കൂടി ചേർന്നുള്ള ഒരു ഒരു ചികിത്സാ രീതിയാണെന്നാണല്ലോ പറഞ്ഞത്, ഒരു വ്യക്തിയെ മാത്രമല്ല എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ പോലുള്ള വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് പേർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ എല്ലാം മാതാപിതാക്കൾ ഇന്ത്യയിലാണ്, കേരളത്തിലാണ്. പ്രായമായ മാതാപിതാക്കൾ, ഒരുപാട് അസുഖങ്ങളുള്ളവരുണ്ട്. ഇവിടെ മക്കൾ ജീവിക്കുന്നു, തിരിച്ചു പോകാൻ കഴിയില്ല, പലർക്കും കഴിയില്ല. പലരും ഒരു ആശയക്കുഴപ്പത്തിലാണ്, എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് ആവശ്യമുള്ള ഒരു സപ്പോർട്ട് നൽകാൻ, പിന്തുണ നൽകാൻ, ചികിത്സ നൽകാൻ, നേരിട്ട് പോയി നിൽക്കാൻ ആർക്കും കഴിയില്ല. പലരും ഇങ്ങോട്ടേക്ക് അച്ഛനമ്മമാരെ കൊണ്ടുവരുന്നുണ്ട്, അതും പക്ഷെ പലപ്പോഴും പ്രായോഗികമായിട്ട് വരാറില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പാലിയേറ്റീവ് കെയർ മേഖലയിലുള്ള വിദഗ്ധൻ എന്ന രീതിയിൽ എന്താണ് പ്രവാസികൾക്ക്, മറുനാടുകളിൽ ജീവിക്കുന്ന മക്കൾക്ക് ചെയ്യാൻ കഴിയുന്നത്?
ഒന്ന്, ഈ ഇപ്പോ ചോദിച്ചതിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും, നാച്ചുറലായിട്ട് പലർക്കും അത് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആകുമായിരിക്കും. പക്ഷേ ഇത് അവർക്ക് യാത്ര ചെയ്യാൻ കഴിവുണ്ടോ എന്നുള്ള പ്രായോഗികത മാത്രമല്ല പ്രശ്നം. നമ്മൾ അധികം പേരെയും ഈ ലോകവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപാട് പേർക്ക് അത് ജീവിതകാലം മുഴുവൻ ജനിച്ചു വളർന്ന ചുറ്റുപാടാണ്. ഈ ഒരു പറമ്പും അയൽവക്കക്കാരും വന്നൊന്ന് കുശലാന്വേഷണം ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു അച്ഛനെയും അമ്മയും നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിപ്പിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അവർ അവരുടെ ലോകവുമായിട്ട് പരിപൂർണമായിട്ട് ഡിസ്കണക്റ്റഡായി പോകുന്നു. അവർക്ക് അവരുടെ ലോകം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും കാണാറുള്ളത് പ്രത്യേകിച്ച് ഒരു 60-70 വയസ്സിന് മുകളിലുള്ളവർ ഒരു 1-2 ദിവസത്തിൽ അവർക്ക് മനസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും, അവർ ഡെലിറിയസ് ആവും, പെട്ടെന്ന് മരിച്ചു പോയ സ്വന്തം അച്ഛനെയും അമ്മയോ ഒക്കെ കണ്ടു തുടങ്ങിയെന്ന് വരും. ഇല്ലെങ്കിൽ തന്നെയും അവർ കഠിനമായ മാനസിക വ്യഥയിലാവും, കാരണം അവർക്ക് ലോകം നഷ്ടപ്പെട്ടു. ഈ മോനും മോളും രാവിലെ ഓഫീസിൽ പോവും, കുട്ടികൾ സ്കൂളിൽ പോവും, ഒരു അടച്ചിട്ട മുറിക്ക് വീടിനകത്ത് രാവിലെ മുതൽ രാത്രി വരെ തനിച്ച് ഇതൊക്കെ സഹിക്കാൻ കഴിയാത്തവരുമാവും. അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നത് എപ്പോഴും ഒരു പ്രായോഗിക പരിഹാരമാവണം എന്നില്ല. പിന്നെ ഈ വിദേശ രാജ്യത്ത് ഇതുപോലെ തന്നെ ഒറ്റപ്പെടലുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അത് അവരവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് കഴിയാൻ നഴ്സിംഗ് ഹോംസും രോഗമുണ്ടെങ്കിൽ കഴിയാൻ ഹോസ്പൈസസും ഒക്കെ ആവശ്യത്തിനുണ്ടാക്കുന്നു അവര്. ഇത് കുടുംബം എക്സ്റ്റെൻഡഡ് ഫാമിലി ഒന്നിച്ചു കഴിയുന്നത് പോലെ ആവില്ല, പക്ഷേ വെറുതെ റിജക്റ്റഡ് ആയി പോകുന്നതിനേക്കാളും എത്രയോ ഭേദം. നമ്മളുടെ നാട്ടിലുള്ളത് ഒരു പരിഹാരവും ഇല്ല പലപ്പോഴും, വളരെ ചുരുക്കം ഇത്തരം ഹോംസേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് വളരെ പരിമിതമായ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്, ശരി ഞങ്ങളുടെ കൂടെ കഴിയാം, ഒരു ഹോം നഴ്സിനെ കൂടെ വയ്ക്കണം, ഞങ്ങളുടെയൊക്കെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന സൗകര്യം ഉണ്ടെങ്കിലും, ഇപ്പൊ ഞങ്ങളുടെ സ്ഥാപനത്തിൽ 16 ആകെ 2 ഉള്ളത് ഒരു സമയം. അപ്പോ ഒരു 1-to-1 കെയർ കൊടുക്കാൻ വേറൊരാൾ വേണ്ടിവരും. അപ്പോ കുറച്ച് സമ്പന്നര് ഇങ്ങനെയുള്ള ഒരു ഏർപ്പാടില് അവിടെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇത് ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണ്. ഒരുപാട് പേര് തനിച്ച് കിടന്ന് നരകിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ പോയി നോക്കുക, പക്ഷേ ഞങ്ങൾക്ക് ഒരാളിനെ ഒരാഴ്ചയിൽ ഒരിക്കലാണ് പോയി നോക്കാൻ പറ്റുക, കൂടി പോയാൽ ചിലപ്പോൾ 2 ഇവർക്ക് സ്ഥിരമായിട്ടൊരു ശുശ്രൂഷ ഉള്ള സ്ഥാപനങ്ങൾ നാട്ടിൽ അത്യാവശ്യമാണ്. മടക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ വയ്യാതെ കിടക്കുന്നവർക്ക് വോട്ടില്ലല്ലോ, അവർക്ക് ഇതിനുവേണ്ടി ശബ്ദമുയർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് ശബ്ദമുയർത്താൻ കഴിവുള്ളവർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഒരു അത്യാവശ്യം.
ഞാൻ അതിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ തങ്ങളോട്, ഇതിൽ ഒരു വോട്ടില്ലായ്മയുടെ പ്രശ്നം മാത്രമാണോ, മറിച്ച് ഒരു സാമൂഹ്യ കാഴ്ചപ്പാടിന്റെ പ്രശ്നം? ഇപ്പോഴും വൃദ്ധസദനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി തള്ളുക എന്നൊരു വാക്കാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്, വൃദ്ധസദനങ്ങൾ കൊണ്ടുപോയി തള്ളുക എന്നാണ് പറയാറുള്ളത്. അതിനപ്പുറത്തേക്ക് ആവശ്യത്തിനുള്ള പരിചരണം കിട്ടുന്ന, സ്നേഹം കിട്ടുന്ന കേന്ദ്രങ്ങളായി വൃദ്ധസദനങ്ങൾ ഉണ്ടാകാം എന്ന ഒരു ചിന്ത പോലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വരുന്നില്ലല്ലോ. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന അതാണ്, വൃദ്ധസദനങ്ങൾ അല്ലെങ്കിൽ ഏജ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള, ഒരുപക്ഷെ വീട്ടിലേക്കാൾ കൂടുതൽ നന്നായി ജീവിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളാണ്. അതിലേക്ക് മാറാൻ കഴിയുമോ നമുക്ക്?
തീർച്ചയായിട്ടും നമുക്ക്. ആദ്യം താങ്കൾ പറഞ്ഞ കാഴ്ചപ്പാടിന്റെ പ്രശ്നം തന്നെയാണ് വലുത്, വളരെ ശരിയാണ്. മാറാൻ കഴിയാത്തതിന് ഒരു കാരണവുമില്ല. കാരണം നമ്മൾ പൊതുവേ നമ്മുടെ സമൂഹം വളരെ കരുണയുള്ളവർ ധാരാളമുള്ളവരാണ്. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ചർച്ചകൾ നടക്കുന്നില്ല. ഇപ്പോ നമ്മളെല്ലാം പൊതുവെ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഒരല്പം ഡെത്ത് ഡിനേയിങ് ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടില് ഇതൊരാവശ്യം വരുമ്പോൾ മാത്രമാണ് ഇതിനെപ്പറ്റി സമൂഹത്തിൽ ചർച്ച നടക്കുന്നത്. ഇപ്പോ നമ്മുടെ പാർലമെന്റേറിയൻസോ ലെജിസ്ലേറ്റേഴ്സോ പൊതുവെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടേയില്ല. ഇവിടെ അത് നടക്കും. ഇവിടെ നടക്കണമെങ്കിൽ സമൂഹത്തിൽ ഒരു കാറ്റലിസ്റ്റ് ഉണ്ടാവണം. അവിടെ പാലിയേറ്റീവ് കെയർകാർ പറയും, പക്ഷെ ഞങ്ങളുടെ ശബ്ദം ആവശ്യത്തിന് വരുന്നില്ല, ഞങ്ങൾക്ക് അത്രയേ ശബ്ദമുള്ളൂ, ഞങ്ങൾക്ക് ഇതുവരെ കഴിയാത്തതാണ് താങ്കൾ ഈ ചെയ്യുന്നത്. ഇത് മീഡിയ വഴി ഈ പ്രശ്നം എത്ര ഗുരുതരമാണെന്നും എല്ലാ കുടുംബത്തിലും ഇന്നല്ലെങ്കിൽ നാളെ ദുരിതമുണ്ടാക്കുന്ന കാര്യമാണെന്നും ഇത് ഇന്നത്തെ പ്രശ്നമല്ലെങ്കിൽ കൂടെ നാളത്തെ പ്രശ്നമാണെങ്കിൽ കൂടെ ഇന്ന് ചർച്ച ചെയ്താലേ നാളെ പരിഹാരം ഉണ്ടാകുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവും ചർച്ചകളും ഉണ്ടായാലേ പറ്റൂ. നമ്മുടെ ലെജിസ്ലേറ്റേഴ്സ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്ത് പരിഹാരത്തിന് ആലോചിച്ചാൽ മതി. ഇതിന് താല്പര്യമുള്ള ഒരു സമൂഹത്തിൽ ഒരുപാടുണ്ട്. ഇതൊരു അത്യാവശ്യമാണെന്ന് റിയലൈസ് ചെയ്യുന്നവർ ധാരാളമുണ്ട്. ഒരു സാമൂഹ്യ മുന്നേറ്റമായിട്ട് അത് വന്നിട്ടില്ല എന്ന് മാത്രം, അത് അത്യാവശ്യമാണ്. താങ്കൾ ഈ ചെയ്യുന്നത് തന്നെയാണ് ഇതിന് സൊല്യൂഷൻ ഉണ്ടാകാൻ വലിയൊരു കാര്യം. കാരണം പൊതുജന അവയർനെസ് കൂടുന്നു
എന്നുള്ളത് തീർച്ചയായും.
ഇത് SBS റേഡിയോ മലയാളം.
ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കൂടി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ താങ്കൾ ആത്മീയതയുടെ വിഷയം കൂടി പറയുകയുണ്ടായി. പരിയേറ്റീവ് കെയർ പലപ്പോഴും ആത്മീയമായി കൂടി ആളുകൾക്ക് അവരുടെ ആത്മീയ ആവശ്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണെന്ന് പറയുകയുണ്ടായി. പക്ഷേ അതേ ആത്മീയതയുടെ പേരിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു പ്രചാരണമാണ് രോഗങ്ങൾ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല, പ്രത്യേകിച്ചും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ അതില്ല, മറിച്ച് ചില തട്ടിപ്പുകൾ മാത്രമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ മാത്രം മതി അത് മാറാനായി, ചില ഒറ്റമൂലികൾ പറഞ്ഞുകൊണ്ടുള്ള ആത്മീയതയുടെയും അല്ലാത്ത മറ്റു ചില ക്ലിനിക്കുകളുടെയും ഒക്കെ പേരിൽ ഇത്തരം തട്ടിപ്പുകളുണ്ട്. ഒരുപക്ഷേ ഈ ആത്മീയതയൊക്കെ പരിചരിക്കേണ്ട ഭാഗമാകുമ്പോൾ തന്നെ അതിൻ്റെ പേരിൽ നടക്കുന്ന ഈ തട്ടിപ്പുകൾ, ഈ മറുവാദങ്ങൾ തടസ്സമാകുന്നില്ലേ? താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്?
ഒരു വളരെയധികം സമൂഹത്തില് ദുരിതമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇത്. എന്താണെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഒരു സമൂഹത്തിന്റെ കാര്യമായ ചർച്ച നടക്കാതെ നമ്മൾ ഡിസ്മിസീവ് ആവുകയാണ് ഇത്തരം പ്രശ്നങ്ങളെ. ഒരു ഉദാഹരണത്തിന്, വാക്സിനേഷനെതിരായി വലിയ മുന്നേറ്റം നടത്തി, ഇപ്പൊ അടുത്ത കാലത്ത് കുട്ടികൾക്ക് ഡിഫ്തീരിയ ഉണ്ടായി മരിച്ചു. ഇത്രയും ഉണ്ടായി കഴിഞ്ഞാൽ പോലും ഇത് വാക്സിനേഷൻ തട്ടിപ്പാണ്, കുഴപ്പമാണ്, നമ്മളെ നശിപ്പിക്കാൻ വിദേശികൾ ചെയ്യുന്നതാണെന്നുള്ളൊക്കെ പ്രചാരണം നടത്തുന്നവര് അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. ഒരു സമൂഹത്തില് ദുരിതം വിതയ്ക്കുന്ന ഒരു കാര്യത്തിന് സമൂഹം അത് വളരാൻ അനുവദിക്കുകയാണ്. ഏറ്റവും അത്യാവശ്യം ആരോഗ്യം ഒരു പ്രയോറിറ്റി ആയിട്ട് നമ്മൾ എടുത്തേ പറ്റൂ. നമ്മുടെ സമൂഹത്തിൽ ഇന്നതില്ല. ഇപ്പൊ ഇവിടത്തെ നിങ്ങൾ ഈ ഓസ്ട്രേലിയയിലെ പ്രധാന പത്രങ്ങൾ എടുത്തു നോക്കൂ, എല്ലായിടത്തും ഹെൽത്ത് ഇഷ്യൂസിനെ ഡിസ്കസ് ചെയ്യാൻ കോളംസ് ഉണ്ട്, ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് വളരെ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ എടുത്തു നോക്കൂ, വളരെ ചുരുക്കമേ ഉള്ളൂ. ഏത് ഒരു പരിഷ്കൃത രാജ്യവും കുറഞ്ഞ പക്ഷം 5% ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ GDP 5% ആരോഗ്യത്തിന് മാറ്റിവെക്കുമ്പോൾ ഭാരതം ഇപ്പോൾ 1.2% 5 വർഷത്തിന് ശേഷം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലും 2.5% വന്ന് നിൽക്കുന്ന സ്ഥിതിയാണ്. ആരോഗ്യം ഒരു പ്രശ്നമായിട്ട് നമ്മൾ എടുത്താലേ ഇത്തരം സാമൂഹ്യ തിന്മകളെയും തട്ടിപ്പുകളെയും നമുക്ക് നേരിടാനൊക്കൂ.
തീർച്ചയായും അതിൽ ഇപ്പോൾ ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി ചോദിക്കാനുള്ള, താങ്കൾ ഒരുപാട് കാലമായി ഇന്ത്യയിൽ മോർഫിൻ ലഭ്യമാക്കുന്നതിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതിൽ ഒരു പരിധിവരെ താങ്കൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പാലിയേറ്റീവ് കെയർ മേഖലയിൽ മോർഫിൻ ലഭ്യമാക്കുന്നതിൽ. ഓസ്ട്രേലിയ ഇപ്പോൾ ഈ മെഡിസിനൽ കാനബീസ് കഞ്ചാവിന്റെ ഉപയോഗം രോഗികൾക്ക് വേണ്ടി ലഭ്യമാക്കുന്നതിൽ ഓസ്ട്രേലിയയിലെ മിക്ക സംസ്ഥാനങ്ങളും ഇപ്പോൾ നിയമം പാസാക്കുന്നു, ഫെഡറൽ സർക്കാർ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം ദയാവധം. വിക്ടോറിയൻ പാർലമെന്റ് കഴിഞ്ഞ ദിവസമാണ് ദയാവധത്തിന്റെ, അതായത് ടെർമിനലി ഇൽ പേഷ്യൻസിന് വേണ്ടി സ്വയം മരിക്കാൻ തീരുമാനമെടുക്കാൻ അവർക്ക് അനുമതി നൽകുന്നതിന് വേണ്ടി ഒരു നിയമത്തിന്റെ ആദ്യഘട്ടം പാസാക്കിയത്. ഒരു പാലിയേറ്റീവ് കെയർ മേഖലയിൽ നിന്ന് സാന്ത്വനം എന്ന രീതിയിൽ ചിന്തിക്കുമ്പോഴും ദയാവധം എന്നൊരു രീതിയിലേക്ക് പോകുന്നതിനെ താങ്കൾ എത്രത്തോളം അനുകൂലിക്കുന്നുണ്ട്?
ഇവിടെ ഓസ്ട്രേലിയൻ സമൂഹം അത് ചർച്ച ചെയ്യുന്നത് പ്രസക്തമായ ഒരു കാര്യമാണെന്നും അത് ഇന്ത്യൻ സമൂഹം ചർച്ച ചെയ്യുമ്പോൾ അത് പരിഹാസ്യമായ ഒരു ക്രൂരതയായി പോകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ പറയാൻ കാര്യം, പാലിയേറ്റീവ് കെയർകാരൻ എന്ന നിലയിൽ എൻ്റെ അടുത്ത് വന്ന് എന്നെ ഒന്ന് കൊന്നു തരണേ എന്നോ, അയ്യോ എനിക്കിത് കണ്ടുവയ്ക്കാൻ കഴിയണമല്ലോ, ഇങ്ങേരെ ഒന്ന് കൊന്നേക്കാമോ എന്ന് ചോദിക്കുന്ന ഭാര്യയോ ഭർത്താവിനെയോ ഒക്കെ ഞങ്ങൾ സാധാരണ കാണാറുള്ളതാണ്. സാധാരണ നിങ്ങൾക്ക് അതിശയം തോന്നും എത്ര ഫ്രീക്വന്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നു. അവരത് ചോദിക്കാൻ കാര്യം, എനിക്ക് ഈ വേദന സഹിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ഈ ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ പറയുന്നത്. ഈ വ്യക്തിയുടെ വേദന ഒന്ന് മാറിക്കഴിയുമ്പോൾ അടുത്ത ദിവസം രാവിലെ അയാൾ എണീറ്റിരുന്ന് ഇഡ്ഡലി കഴിക്കുന്നതും ഒന്ന് ചിരിക്കുന്നതും ഒക്കെ കാണാം. ശരി, എല്ലാവരുടെയും കാര്യത്തിലല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ 10-ൽ 9 പേർക്കും നമുക്ക് അവരുടെ ജീവിതം വീണ്ടും ആ ഒരല്പമൊക്കെ ആസ്വാദ്യകരമാക്കാൻ സാധിക്കും. അങ്ങനെയുള്ളപ്പോൾ ആ 10-ൽ 9 പേർക്ക് എന്ത് ചെയ്യണം എന്നാലോചിക്കാതെ പാലിയേറ്റീവ് കെയർ കൊടുത്തു കഴിഞ്ഞും ജീവിതം സുഖകരമാക്കാനൊക്കാത്ത ഒരു ടൈനി മൈനോറിറ്റിയുടെ പ്രശ്നം യൂത്തനേസിയ, അത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്തോ അതിലൊരല്പം ഞാൻ പറഞ്ഞ ഒരു ഒബ്സീനായിട്ടുള്ള ഒരു എലമെന്റ് തന്നെ ആവുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഞാൻ ചുരുക്കി പറഞ്ഞാൽ യൂത്തനേസിയ്ക്ക് ഓസ്ട്രേലിയൻ സമൂഹത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നൈതികമായ പ്രശ്നങ്ങളാണ് അവിടെ പുറത്തു വരുന്നത്. ഹ്യൂമൻ ലൈഫ് പ്രഷ്യസ് ആണ്, അതിനെ ഒരിക്കലും എൻഡ് ചെയ്യാൻ പാടില്ല എന്ന് ഒരു വശവും, എൻ്റെ അച്ഛൻ ദുരിതപ്പെട്ട് മരിച്ചത് ഞാൻ കണ്ടതാണ്, അത് അനുവദിക്കാൻ പാടില്ല എന്ന് മറ്റു വശവും പറയുന്നു. പറയട്ടെ, ചർച്ച ചെയ്യട്ടെ, ഈ പാലിയേറ്റീവ് കെയർ കൊടുക്കുന്ന സമൂഹങ്ങൾ ഒരു തീരുമാനത്തിലെത്തട്ടെ, എന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതല്ലേ നല്ലത്? ഈ 10-ൽ 9 പേരുടെയും കാര്യം നമ്മൾ നോക്കാതെ അവരിങ്ങോട്ട് വരുമ്പോൾ, ആ നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല അല്ലേ, ശരി വന്ന് കിടക്കൂ ഞാൻ കൊന്നു തരാം എന്ന് പറയുന്ന രീതിയിൽ പോകുന്നത് കാടത്തമല്ലേ? അപ്പോൾ ഇത് ഓസ്ട്രേലിയയിൽ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് യൂത്തനേസിയ, പക്ഷെ നമ്മൾ അതിന് വളർന്നിട്ടില്ല എന്ന് തന്നെ ഞാൻ ധൈര്യത്തോടുകൂടി പറയുകയാണ്, നിർബന്ധത്തോടുകൂടി പറയുകയാണ്.
തീർച്ചയായും അതിൽ ഞാൻ ആദ്യം ചോദിച്ചൊരു കാര്യം കൂടെ ഉണ്ട്, കാനബീസിന്റെ കാര്യം, മെഡിസിനൽ കാനബീസ് ഇന്ത്യയിൽ എത്രത്തോളം അത് പ്രായോഗികമാകും? ഇത്തരത്തിൽ കഞ്ചാവ് എന്നാണല്ലോ പറയാവുന്നത്, മലയാളത്തിൽ തന്നെ നമുക്ക് പറയാവുന്നത്, അത് ഇത്തരത്തിലുള്ള വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ലഭ്യമാക്കുന്നത് എത്രത്തോളം പ്രായോഗികമാകും?
പ്രായോഗികമാകുന്ന ഒരു കാലം വരും. ഇപ്പോഴത്തെ പ്രശ്നം, ഇത് നമ്മൾ മോർഫിന്റെ കാര്യം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ കാനബിസ് പറയുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്, വേദനകളിലെ ഒരു കുറഞ്ഞ പക്ഷം 1/2 ഭാഗങ്ങളെങ്കിലും അല്ലെങ്കിൽ 4/3 നമുക്ക് മോർഫിൻ കൊണ്ട് മാറ്റാം. അത് മറ്റ് മരുന്നുകളും കൂടെ ചേർത്താൽ 90% ക്യാൻസർ വേദനകളും മാറ്റാം മോർഫിൻ കൊണ്ട്. അതേസമയം അതുപോലെ ഫലവത്തായ ഒരു പെയിൻ കില്ലറല്ല കാനബിസ്, കഞ്ചാവ്. ഇത് വളരെ ചുരുക്കം ചില തരം വേദനകൾക്ക്, ചിലപ്പോൾ മോർഫിൻ കൊണ്ട് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള ചില വേദനകൾക്ക് ഇതുകൊണ്ട് പ്രയോജനം കിട്ടാം. പ്രത്യേകിച്ച് ഞരമ്പ് വഴി വരുന്ന വേദനകൾ. ഇനി വേദനയ്ക്ക് മാത്രമല്ല, കീമോതെറാപ്പി കൊണ്ടുണ്ടാകുന്ന ചില പാർശ്വഫലങ്ങൾക്ക് അത് പ്രയോജനപ്പെട്ടേക്കാം. ഒരു അതിൻ്റെ റിസർച്ചൊക്കെ ഏർലി ഡേയ്സിലാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു കുറഞ്ഞ പക്ഷം 2 ദശലക്ഷം ആൾക്കാർക്കെങ്കിലും മോർഫിൻ്റെ ആവശ്യം വരും. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ 50,000 പേർക്കായിരിക്കും കാനബിസ് കൊണ്ട് പ്രയോജനം കിട്ടുക. നമുക്ക് എൻ്റെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും സേഫായിട്ട് കൊടുക്കാനൊക്കുന്ന മോർഫിൻ ലഭ്യമാക്കാൻ മാത്രമായിരിക്കും ശ്രമം. കാരണം മറ്റത് കൊണ്ട് പ്രയോജനം കിട്ടുമെന്ന് എനിക്കറിയാം, പക്ഷേ അതിനുവേണ്ടിയുള്ള ശ്രമം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഒന്നാമത് ഇതിൻ്റെ റിസർച്ച് ഏർലി ഡേയ്സിലാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഭാരതത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ്, ഒരുമാതിരി മരുന്നൊക്കെ ഇവിടെ റിസർച്ച് ചെയ്ത് അതിൻ്റെ ഫലവും ദുഷ്ഫലവും ഒക്കെ മനസ്സിലായി കഴിയുമ്പോഴായിരിക്കും നാട്ടിലേക്ക് വരിക എന്നുള്ളതാണ്. കാനബിസ് എന്നെ സംബന്ധിച്ചോളം ഭാരതത്തിൽ നാളെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇന്ന് അതല്ല മുഖ്യം. മുഖ്യം മോർഫിനും ആ വർഗത്തിൽപ്പെട്ട മരുന്നുകളുമാണ്.
തീർച്ചയായും. എന്തായാലും അവസാനമായി ഒരു ചോദ്യം കൂടി ഇതിൽ ചോദിക്കാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു നേരമായി താങ്കൾ സംസാരിക്കുന്നുണ്ട്, താങ്കളുടെ ഒരു സംസാര രീതി ഞാൻ പലപ്പോഴും പല അഭിമുഖങ്ങളിലും ശ്രദ്ധിച്ചതാണ്. ഒരു കമ്പാഷൻ, ഒരു സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദത്തിലെ ശബ്ദമായാലും ഭാവമായാലും എല്ലാം. പാലിയേറ്റീവ് കെയർ ചികിത്സയിൽ ഈ ഒരു സംസാര രീതി താങ്കളെ എത്രത്തോളം സഹായിക്കുന്നുണ്ട്?
നോക്കൂ, ഇത് പാലിയേറ്റീവ് കെയറിൽ മാത്രമല്ല, ആരോഗ്യരംഗത്ത് മുഴുവൻ കമ്പാഷൻ ഇല്ലാതെ ഒരു അനുതാപമില്ലാതെ ചെയ്താൽ അത് പലപ്പോഴും ഒരു ക്രൂരമായ ചികിത്സയായി പോകും. എൻ്റെ മുമ്പേ നിൽക്കുന്ന രോഗി, അല്ലെങ്കിൽ നാളെ ഞാൻ രോഗിയാകുമ്പോൾ, തികച്ചും ദുർബലനാണ്, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തളർന്നയാളാണ്. അന്ന് എനിക്ക് എൻ്റെ മുഖവും എൻ്റെ വിഷമവും കാണാതെ ഒരു മെഡിക്കൽ സയൻറ്റിസ്റ്റ് വന്ന് എൻ്റെ രോഗത്തെ മാത്രം കണ്ട് അതിന് മാത്രം മരുന്ന് കൊടുത്താൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ പലതും അവിടെ ബാക്കി നിൽക്കും. എൻ്റെ അടുത്ത് ഒരുപാട് സമയമൊന്നും കാണില്ല ആ ആളിൻ്റെ അടുത്ത്. ആ ആള് ആകെ 5 മിനിറ്റേ ഉള്ളെങ്കിലും ആ സമയം എൻ്റെ അടുത്തൊന്ന് ഇരുന്ന് ഞാനൊരൽപ്പം ഭയന്നാണ് ഇരിക്കുന്നതെന്ന് കണ്ടാൽ എൻ്റെ കയ്യിലൊന്ന് കൈവച്ച് കണ്ണുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നൊന്ന് കൺവേ ചെയ്താൽ എൻ്റെ ശരീരത്തിനും മനസ്സിനും അല്പം ആശ്വാസം കിട്ടും. അവിടെ ഹെൽത്ത് കെയർ ആകെ, ആരോഗ്യ പരിരക്ഷണമാകെ ഈ കമ്പാഷൻ അല്ലെങ്കിൽ എമ്പതി എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ്. അതില്ലാതെ ചെയ്യുന്നത് വളരെ യാന്ത്രികമാണ്. ഇപ്പോൾ താങ്കളുടെ കമ്പ്യൂട്ടറിനൊരു കേട് പറ്റിയാൽ എഞ്ചിനീയർക്കത് നോക്കാം. അവിടെ വളരെ വ്യക്തമായ ഒരു ഭാഗങ്ങളുള്ള ഒരു മെഷീനെയാണ് നമ്മൾ ചെയ്യുന്നത്. മനുഷ്യൻ വെറും അവയവങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു സാധനമല്ലല്ലോ. നമുക്ക് വികാരങ്ങളും വിഷാദങ്ങളും ഒക്കെ ഇല്ലേ? അത് മനസ്സിലാക്കാതെയുള്ള ചികിത്സ ക്രൂരമാണ്. അപ്പോൾ പാലിയേറ്റീവ് കെയർ മാത്രമല്ല, ഹെൽത്ത് കെയർ ആകെ ഈ കമ്പാഷനും ആ വ്യക്തിയിൽ ഊന്നിയിട്ടുള്ള ചികിത്സയും പ്രധാനമാവണം. പലപ്പോഴും ഇന്ന് അത് രോഗത്തിൽ മാത്രം അധിഷ്ഠിതമായി പോകുന്നു, വ്യക്തിയെ മറന്നു പോകുന്നു. അതൊരു സാമൂഹ്യ ദുരന്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം.
തീർച്ചയായും. വളരെയധികം നന്ദി ഡോക്ടർ എം ആർ രാജഗോപാൽ, ഇത്രയും നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് SBS മലയാളത്തിലൂടെ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് സംസാരിച്ചതിന്.
എനിക്ക് വളരെ സന്തോഷമായി. ഇത് താങ്കൾ ചെയ്യുന്നത് ഒരുപാട് മനുഷ്യരുടെ ദുരിതം ഒഴിവാക്കാൻ ഉപയുക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നു. നന്ദി.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.